ശിവായ, മകാരായ നമ ശിവായ എന്നിങ്ങനെ ബ്രാഹ്മണകൃത വ്യാഖ്യാനത്തിലും അക്ഷര വ്യാഖ്യാനം വരുന്നു. ഏതത് ബ്രഹ്മ, ഇത് ഹൃദയം ബ്രഹ്മം. അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ. പൂജാതി വിഷയാൻ, പൂജാവിഷയോപഭോഗരചന ചക്ഷുരാദി ദേവന്മാർ രൂപാദി വിഷയങ്ങളെ ഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഇവിടെ എങ്ങനെ നൈരൂപത്തിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, നകാരായ നമ ശിവായ, മകാരായ നമ ശിവായ. അപ്പൊ ഒരു അക്ഷരവ്യാഖ്യാനം വരുന്ന ഏതത് ബ്രഹ്മ, സർവം ഏതത് ബ്രഹ്മ, ഇത് ഹൃദയബ്രഹ്മം. ആ അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ, ഹൃദയം. അപഹരിക്കുകയും ഉപഹരിക്കുകയും ചെയ്യുന്നത് ഹൃദയം. ഹൃദ് അയം, ഏതൊന്നിനെ ഹരിക്കണമോ അതിനെ പാകത്തിന് ഹരിക്കാനും ഏതൊന്നിനെ ഉപഹരിക്കണമോ അതിനെ ഉപഹരിക്കുവാനും കഴിയുന്നത് ഏതോ ഹൃദയം. നമ്മുടെ ബുദ്ധിക്ക് ഈ വ്യാപാരമാവുള്ളത് മെയിനായിട്ട്. മനുഷ്യന്റെ ബുദ്ധി വ്യാപാരം നോക്കിയാൽ കേൾക്കുന്നതിനെ ഒരേ സമയത്ത് രണ്ടുപേരോട് വർത്തമാനം പറയാം, പറഞ്ഞു കഴിഞ്ഞ ഉടനെ രണ്ടുപേരോടും പറഞ്ഞു കേട്ടത് എഴുതാൻ പറയാം, കേട്ട രണ്ടുപേർക്ക് പറഞ്ഞ വ്യക്തിയോട് ആഭിമുഖ്യമുള്ളപ്പോഴും അനാഭിമുഖ്യമുള്ളപ്പോഴും എഴുതാൻ പറയാം, അനാഭിമുഖ്യമുള്ള ആളിനോടും ആഭിമുഖ്യമുള്ള ആളിനോടും എഴുതാൻ പറയാം. ഇങ്ങനെ കാലം മാറ്റി, ദേശം മാറ്റി, ആഭിമുഖ്യത്തിന്റെയും അനാഭിമുഖ്യത്തിന്റെയും സമയങ്ങളിൽ എഴുതാൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞ സാധനം വേറെ ടേപ്പ് ചെയ്തും വെക്കുക. കേട്ടവർ ഒന്നു തന്നെ പറയുമോ, ഒരു തവണ പറഞ്ഞത് തന്നെ കേട്ട ഒരാൾ പിന്നീട് ആവർത്തിക്കുമോ? ഇതുകൊണ്ട് നമ്മളെ ആരെങ്കിലും പ്രശംസിക്കുമ്പോഴും ആരെങ്കിലും നിന്ദിക്കുമ്പോഴും ഒക്കെ ഇത് ഓർക്കുന്നതും പ്രതികരിച്ച് മനസ്സിലാക്കാനത്. പറഞ്ഞ മനസ്സിലായെന്നറിയില്ല. പ്രതികരിക്കലില് നമ്മുടെ നിത്യജീവിതത്തിൽ വേണം ഇത് പ്രതികരിക്കാം. ജനാർദ്ദനൻ ബാങ്കില് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരുത്തം വന്നു, അയാളെ വിളിച്ച് മാനേജർ അടുക്കെ കൊണ്ടുപോയി, ഒപ്പിടിച്ചു, എല്ലാം എടുത്തു കൊടുത്തു, ഭംഗിയായിട്ട് വിട്ടു. അടുത്ത വന്നു, അടുത്തവനും അങ്ങനെ തന്നെ കൊടുത്തു വിട്ടു. ജനാർദ്ദന്റെ സ്വഭാവം ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരുത്തം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, ഇപ്പം ബാങ്കിലൊന്നും ഇത്തരം ആളുകളൊന്നുമില്ല, നമ്മൾ ചെന്നപ്പോഴേ പേപ്പറെല്ലാം എടുത്തു, നമ്മളെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തി, വർത്തമാനം പറഞ്ഞു, എല്ലാ പേപ്പറും റെഡിയാക്കി, വേണ്ടത്ര ശ്രദ്ധയോടുകൂടി എടുത്തു തന്നു വിട്ടു. പിടിപ്പത് ജോലിക്കിടയിലും എന്തെങ്കിലും ലാഭം കാണൂട. മറ്റൊന്റെ അഭിപ്രായം ഇപ്പൊ രണ്ടാഭിപ്രായം, രണ്ടാം അഭിപ്രായം. അപ്പൊ മൂന്നാമൻ കിട്ടുന്നവൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്, അയാൾ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ബാക്കിയുള്ളവർക്ക് എതിരായിട്ട്. അപ്പൊ ഇയാള് പണിയെടുക്കുന്നതിനെ പറ്റി അപ്പുറത്ത് വേറെ പണിയെടുക്കാത്ത ഒരുത്തനോട് ചോദിച്ചു പറഞ്ഞത്, അയാൾ ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഈ പണി തുടങ്ങിയാൽ ഞങ്ങളുടെ പണി കൂട്ടുന്നതാണ്, നിങ്ങൾക്ക് അറിയാൻ മേലായിട്ടാണ്. ഈ മേടിച്ചു കൊണ്ടുപോയവൻ അവന് സഹായകമായത് ഈ ഗ്രൂപ്പാണെങ്കിലും ഇത് തന്നെയാണ്. എന്നാലും അവന് സഹായമായതിനേക്കാൾ കൂടുതൽ ഇയാളുടെ ദൂഷ്യമാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോന്നറിയാം. അപ്പൊ എത്ര ചിന്തയെ. അപ്പം നിങ്ങളുടെ ചെയ്തിയല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത്, വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സാണ് വ്യാഖ്യാനം. ഇങ്ങനെ പ്രതികരിച്ച് നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, അവനെയല്ല നമ്മളെ മനസ്സിലാക്കും, ഇത് നമ്മളുടെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അദ്വൈത സമീക്ഷണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അപഹരതി അസ്മൈ, ഉപഹരതി അസ്മൈ, പൂജാതി വിഷയ. അപ്പൊ പൂജാവിഷയ ഉപഭോഗരചന, അതിനാണ് അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും ഒക്കെ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കാനാവുക. നമ്മൾ പോകുന്ന കൈ കൊണ്ടുപോയ പോകുമ്പോഴൊക്കെയാണ് അതിലൂടെ സമർപ്പിക്കുന്നത്. വിഷയങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെയാണ് അവിടെ സമർപ്പിക്കുന്നത്. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പിന്നെ ഇന്ദ്രിയ എടുത്തുകൊണ്ട് പോരരുത്. പിന്നെ സമസ്ത ഇന്ദ്രിയ വിഷയങ്ങളും സമർപ്പിച്ചതിന്റെ പ്രതീകമായി സമർപ്പിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഞാൻ അവിടെ സമർപ്പിച്ച് പരമമായ പൊരുളിനെ കണ്ട ഇന്ദ്രിയമാണെന്നും അതുകൊണ്ട് ഇനി ഈ ഇന്ദ്രിയം കൊണ്ട് വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കില്ലെന്നും തീരുമാനിക്കാനാ പോയി തൊഴുന്നത്. അവനൊന്നു തൊഴുതാ മതി, മനസ്സിലായി? ശരിക്ക് തൊഴുമ്പോ ഒന്ന് തൊഴുതാ മതി. പിന്നെ അങ്ങനെ തൊഴുത് ശീലിച്ചതാണെങ്കിൽ, ഇങ്ങനെ കിട്ടിയവനാണെങ്കിൽ പിന്നെ അതിന്റെ ഇതിൽ അവിടെ പോകുമ്പോൾ തൊഴുതൂന്ന് മാത്രം, അതാണ് തൊഴുമ്പം വേണ്ടത്. ഹൃദയത്തിന് ആത്മാവിൽ സമർപ്പിക്കുന്നു. ഹൃദയം സമസ്ത വിഷയങ്ങളെയും ആത്മാവിൽ ഉപകൃതമാക്കുന്നു. ഹരതി അസ്മൈ എന്നത് ആത്മാവാകട്ടെ ദൃഷ്ടേവ തൃപ്തി, സാക്ഷിരൂപ ദൃഷ്ടിയാൽ തന്നെ തൃപ്തം. അതാ തൃപ്തി. നിങ്ങൾക്കൊരു കാര്യത്തില് സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നില്ലെങ്കിൽ അനുഭവിച്ചൊരിക്കലും തൃപ്തി വരില്ല. സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരുന്നുണ്ടെങ്കിൽ അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും തൃപ്തി വരും.
സാക്ഷി എന്ന നിലയിൽ തൃപ്തി വരിക,
ശബ്ദവരണത്തിന്റെ കേൾക്കുമ്പോഴേ ആര് കഴിച്ചു എന്ന് പറഞ്ഞാലും തൃപ്തി വരും, ആർക്ക് കിട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തൃപ്തി വരും. രാമകൃഷ്ണനും ജനാർദ്ദനും കൂടി ഇവിടെ നടന്നു പോകും. ജനാർദ്ദൻ ഒരു സാധനം കിട്ടി എന്ന് പറയുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുന്നില്ലെങ്കിൽ രാമകൃഷ്ണന് കിട്ടിയാലും തൃപ്തി വരില്ല. ജനാർദ്ദന് കിട്ടുമ്പോൾ രാമകൃഷ്ണ തൃപ്തി വരുമെങ്കിൽ രാമകൃഷ്ണ എക്കാലത്തും നിർത്തി മനസ്സിലായി. വിഷയങ്ങളുടെ ഉപഭോഗം അത്രയേ ഉള്ളൂ. ലോകത്തിൽ എവിടെയെങ്കിലും പ്രയോജനപ്പെട്ടല്ലോ. ചില ആളുകൾ ചില സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി എന്ന് വല്ലനുമെന്ന് പറഞ്ഞാൽ അട്ടെ അവൻ ഉപകാരമായല്ലോ. അത് അവൻ കളയാതിരുന്നാൽ മതി, നശിപ്പിച്ച് കളയാതിരുന്നാൽ മതി എന്ന് പറയുന്ന നല്ല ആളുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സാരമില്ല, അവൻ ഇവിടെ വെറുതെയിരിക്കരുത്. അവൻ ഉപകാരമായല്ലോ, നന്നായി. അല്ലാതെ ഇവിടെ എവിടെയെങ്കിലും കൂട്ടിയിട്ടൊരു സാധനം നമ്മൾ ഉപയോഗിക്കാത്തത് അവൻ കൊണ്ടുപോയി ഉപയോഗിച്ചതിലുള്ള രോഷമോ അത് എന്റേതെന്നുള്ള ആ മുദ്രയിൽ നിന്ന് മാറിപ്പോയല്ലോ എന്നുള്ള ബഹളമൊന്നുമില്ല. അതാണ് ഈ പ്രക്രിയയുടെ ഗുണം. പ്രക്രിയാപരമായിട്ട് അങ്ങനെ പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ തവൈ ദേവ അശ്വന്തിനഭിപന്തി ഏതദമൃതം ദൃഷ്ടൈവ തൃപ്യതി, ദൃഷ്ടൈവ തൃപ്യതി. അതാണ് അപ്പൊ നിവേദ്യം നൽകുമ്പോൾ ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകുന്നു. അതിന്റെ പ്രതീക അതാണ്. ആധുനികൻ പൂജ ചെയ്യാൻ പോയാല് സമർപ്പിച്ചതൊന്നും ദൈവം കഴിച്ചില്ലല്ലോ എന്ന യുക്തിയാണ് ചോദിക്കുന്നത്. പ്രാണായ സ്വഹ, അപാനായ സ്വഹ, സമാനായ സ്വഹ, ധ്യാനായ സ്വഹ, ഉദാനായ സ്വഹ എന്ന് അഞ്ച് ആഹൂതികളെ ചെയ്യുന്ന സമയത്ത് എന്തിനായി ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നേ? ഇത് കഴിച്ചില്ലല്ലോ എന്നാണ് ആധുനികന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു ഉത്തരേ ഉള്ളൂ. കടയിലെ അലമാരയിൽ, ചില്ലിട്ട അലമാരയിൽ ഉഴുന്നോടെ ഇരിക്കുമ്പോ, ഉഴുന്നോടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നിന്റെ വായിൽ വെള്ളറങ്ങുമെന്നാ ചോദ്യം. ചോദ്യം മനസ്സിലായില്ല. ഉത്തരം, അപ്പൊ ഉഴുന്നോടെ കഴിക്കാതെ ഉഴുന്നോടെ ദഹിപ്പിക്കാനുള്ള എല്ലാ സാധനവും നിങ്ങളുടെ ഉദരത്തിലേക്ക് കടന്നു ചെല്ലുമെങ്കിൽ നിങ്ങൾ ഉഴുന്നോടയെ ആഹരിക്കുക തന്നെയല്ലേ? അല്പം കൂടി കടന്ന് ഉഴുന്നോടയെ സ്ഥൂലമായി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ശവങ്ങൾ ഉണ്ടാകുന്നതും ഉത്കടമായ പ്രിയമുണ്ടാകുന്നതും ഉഴുന്നോടയുടെ കാഴ്ചയിലുള്ള ആഹാരമല്ലേ? മാഷെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള മാനസിക വേഴ്ചയോളം മാഷ് കല്യാണം കഴിച്ചിട്ട് ഒരു വേഴ്ചയില്ല. അവിടെ വരെയല്ലേ പോകുമെന്ന് പറഞ്ഞു? അത്രേ പോവുള്ളൂ. മാക്സിമം പോകാന്ന് അവിടെ വരെ ഉള്ളൂ. അത് പച്ചയായിട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? മാഷ് പേടിക്കണ്ട.
സങ്കല്പത്തിൽ ചെയ്യുന്നതാണ് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അപകടം.
കൂടുതൽ സൂക്ഷ്മം, വ്യാപന ശേഷി കൂടുതൽ. ലോജിക്കല്ല, അനുഭവവും ലോജിക്കും ശ്രുതിയും. അതെ, ലോജിക്കും ശരി, ലോജിക്കും ശരി എന്നേ ഉള്ളൂ. ശ്രുതി, യുക്തി, അനുഭവം. ഇതറിയാൻ മേലാത്ത വല്ല മണ്ഡലം വിളിച്ചു ചോദിച്ചാൽ ഉടനെ പിറ്റേ ദിവസം രാവിലെ പണി നിർത്തി പോകുന്നവർക്കാണ് മണ്ഡലത്തിലുള്ളത്. ശരിയാണോ? ആലോചിച്ചു നോക്ക്, നല്ലൊരു ആലോചിച്ച് തീരുമാനിച്ചാൽ. നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മസ്തിഷ്കം പെട്ടെന്ന് നിങ്ങൾ ചെയ്ത പണിയെല്ലാം നിർത്തി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിലതേ അർത്ഥമുള്ളൂ. കാരണം നിങ്ങളിത് ശരിക്കും മനസ്സിലായിട്ടല്ല ചെയ്തതെന്നേ അർത്ഥമുള്ളൂ. അതിത് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്നാണ് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരുന്നു ചില ആളുകൾ ചെയ്താൽ മതി എന്ന് മലയാളത്തിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞ നിർത്തുക നല്ലത്. ഈ പണി എല്ലാവർക്കും പറ്റിയല്ലാന്ന് ഞാൻ ഒരു സെമി കോളനിലെ നിർത്തിയാൽ മതി, ബാക്കി വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇതിന്റെ ഈ പൂജ ചെയ്യുന്നവരുടേതായ ഒരു വ്യാഖ്യാനമുണ്ട്, ബ്രാഹ്മണ വ്യാഖ്യാനം എന്നാണ് അതിന് പറയാൻ. അതിൽ വളരെ ശക്തമായി ദൃഷ്ടി കൊണ്ട് തന്നെ തൃപ്തിയാവും. ഞാൻ അവരുടെ തൃപ്തിക്ക് ശേഷമായി എടുത്തുകൊണ്ട് വരുന്നത്. സങ്കല്പം കൊണ്ട് തൃപ്തിയാവുമ്പോൾ പൂജ ചെയ്യുന്നവനും സങ്കല്പം കൊണ്ട് തൃപ്തിയാവും. ഈ വിശ്വം തന്നെ സങ്കല്പപ്രഭവമാണ് വിശ്വം. ഇതിന് പ്രമാണമാണ് തവൈ ദേവ അശ്വന്തിന പിബന്തി ഏതദമൃതം ദൃഷ്ടൈവ തൃപ്യതി, തൃപ്യന്തി. നാം ദേവത ഈക്ഷണം കൊണ്ട് തൃപ്തിയാകുന്നു. അപ്പോൾ ആത്മാവ് സാക്ഷിരൂപത്താൽ പ്രകാശിച്ച് തൃപ്തി വരുന്നു. അപ്പൊ ഹൃദയത്തിന്റെ തൃപ്തി ആത്മാവിൽ ആരോപിച്ച് തൃപ്യന്തി എന്ന് പറയുന്നു. അപ്പൊ ഇവിടെയാണ് പൂജാരി പരമാത്മാവിൽ നിവേദിക്കുമ്പോൾ സ്വത്വനിവൃത്തിയർത്ഥം ദ എന്ന് പ്രയോഗം. അതോടെ അവൻ നിവൃത്തനായി. ദദാത്യസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ എന്ന പ്രയോഗം. ദദാത്യസ്മൈ ചേതിയന്തി അസ്മിന്നേതം വാ, അതിന്റെ അർത്ഥനിഷ്പത്തി. ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനം, ബുദ്ധി ആത്മാവിൽ ലീനം, അങ്ങനെ ലീനമാകുന്നത് മനസ്സിലാക്കി ഇതാ എനിക്കിതിന്മേലുള്ള സ്വത്വം നിവർത്തിച്ച് നിനക്കായി തരുന്നു. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വാപാദന ദാനം. ദാ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. ദാന്ന് വെച്ച അക്ഷരത്തിന്റെ ദാനത്തിലെ ദാന്ന് പറഞ്ഞാൽ തന്നെ സ്വത്വനിവൃത്തി വരാതെ കൊടുത്താൽ കൊടുത്തവനും വാങ്ങുന്നവനും പാപമാണ്. മാഷിനെ മുണ്ടും വാങ്ങിച്ചു കൊടുത്തോണ്ട് ഒരാവശ്യത്തിന് പോകും, മാഷ് തൂവലയായിട്ട് പുറകെ വരും, ഞാൻ ഇരിക്കുന്നിടത്തോ ഇരിക്കാൻ. മനസ്സിലായില്ല? കാരണം മാഷിന്റെ സ്വത്വം നിവർത്തിച്ചിട്ടില്ല. സ്വത്വം നിവർത്തിക്കാതെ തരുന്ന ഒന്നും വാങ്ങരുതെന്നാണ്. ഉടമസ്ഥത, എന്റെ ഉടമസ്ഥത അതിന്മേലുള്ളത്. അത് നിവർത്തിക്കുമ്പോഴാണ് ഞാൻ ഉയരുന്നത്. ഞാൻ തുച്ഛാധിപതി എന്നുള്ളതിൽ നിന്ന് സർവാധിപതിയായിട്ട് വളരുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ അധിപതിയാണെന്ന് പറഞ്ഞാൽ, രാമകൃഷ്ണൻ ആ വീട്ടിന്റെ കാർന്നവരാണെന്ന് പറഞ്ഞാൽ, അത്രയും സ്ഥലത്തേ ഉള്ളൂ രാമകൃഷ്ണന്റെ സ്വാതന്ത്ര്യം വളർച്ചയൊക്കെ. രാമകൃഷ്ണൻ ആ വീട്ടിനകത്ത് ഒതുക്കി രാമകൃഷ്ണൻ കിഞ്ചിത് ജീവനായി, കിഞ്ചിത് ചെറുത്. ഇത് കേട്ടിട്ട് നാളെ പോലെ അതിന്റെ അല്ല എല്ലാത്തിനാണെന്ന് പറഞ്ഞാൽ അവൻ ആരോഗ്യമായിരിക്കില്ല. രാമകൃഷ്ണൻ കേട്ടിട്ട് ഉടനെ പുറത്തിയാടിയിട്ട് നാളെ മുതൽ വീടിന്റെ മാത്രമല്ല എല്ലാത്തിന്റെ അധിപതിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങനെ കിട്ടുന്ന രാമകൃഷ്ണന്മാർ ചിലപ്പോൾ എടുത്ത് ഒഴിച്ചുകൂട്ടി പുറത്തു കളയും. അങ്ങനെ ആകണമെങ്കിൽ ആദ്യം എല്ലാത്തിലുമുള്ള എന്റെ ആധിപത്യം വിട്ടുകിട്ടണം. കേട്ട ചുമ വലിയ അപകടമുള്ളൊരു കേൾവി, ഞാൻ ഓർത്തില്ല. ആദ്യം രാമകൃഷ്ണൻ എന്നെ നോക്കി ചിരിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രാമകൃഷ്ണൻ അയലോകത്ത് പതുക്കെ മറ്റുള്ളടത്തേക്ക് ഇവിടെയൊക്കെ ഞാൻ അധിപനാണ് സ്വാമി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിഞ്ചി ജീവനൊന്നും ആകണ്ട. എനിക്കൊരു പേടി തോന്നി. അങ്ങനെ ആ തല്ലുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ടീച്ചറാണെ പറയും ചെയ്യും, പാവ രാമകൃഷ്ണൻ മര്യാദയ്ക്ക് നിന്നാണ് സ്വാമിയാരി കാരണമായി കിഞ്ചി ജീവൻ. അതിപ്പോഴാ ഓർത്തം. ഓർത്തില്ലായിരുന്നെങ്കില് രാമകൃഷ്ണന്റെ ആ എന്നെ നോക്കിയുള്ള ഒരു ചിരി കൊള്ളാമല്ലോ സ്വാമി, ഇതൊന്നും ആളവന് പരീക്ഷിച്ചുകളയാവുന്ന. അത് മാത്രമല്ല, അഭിമതരസവും രേവതി ലോചനാംഗവുമായ ഫലായുസമെങ്ങാനും കടന്നുകൂടിയാൽ നമുക്ക് മനസ്സിലായാ വിചാരിക്കാം, ബാക്കി ആർക്കും മനസ്സിലാകണ്ടെന്ന് വിചാരിച്ച. അപ്പൊ ആ കിഞ്ചിജ്ഞത്വം എന്നാണ് അതിനെ പറയാം. ഉപാധിരഹിതം എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് സ്വത്വം നിവർത്തിക്കാം, എന്റെ എന്നത് നിവർത്തിക്കാം. അല്ലാത്ത നമുക്ക് കൊടുത്തൊന്നും ദാനമല്ല. ഈ അമ്പലത്തിനൊക്കെ കാണിക്കൊണ്ടോ കൊടുത്തില്ല, അവിടെ പേരില്ലേ? ആ പേരെഴുതിയിടത്തോളം കാലം ദാനമല്ല. ദാനാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മേടിക്കും, ദാനമല്ല. കാരണം മറ്റവന്റെ പേര് പിന്നെ അതായത് വിട്ടുപോയിട്ടില്ല. തട്ടമ്പുറത്ത് ഇത്യാദിയുടെ മകൻ ഗോപാലൻ നടക്കി വെച്ചതെന്ന് അതിൽ എഴുതിയിട്ടില്ലേ? ഗോപാലൻ ഇപ്പോഴും അതെന്ന് വിട്ടിട്ടില്ല. പിന്നെങ്ങനെ ദാനം ഉണ്ടാകും? പണ്ട് ദാനം ചെയ്യുമ്പോ ദാനത്തിനൊരു നിയമമുണ്ട്, കാരണം കയ്യിൽ വെള്ളമൊഴിക്കും, വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ അങ്ങനെയാ ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുമ്പോ എന്റെ അല്ലാതായിട്ടാണ്. അതുകൊണ്ടൊരു പൂശാരിയും പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിയെ അമ്പലത്തിൽ ശാന്തിക്കാരനായിട്ട് വെച്ചു, ശാന്തിക്കാരനായിട്ട് വെച്ച് പുള്ളി എന്ത് ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നടവരം എല്ലാം കൂടെ എടുത്ത് ഭഗവാൻ കൈ കൊടുക്കും. ഭഗവാൻ ഇങ്ങനെ കൈവച്ചിട്ടുണ്ടോ? ഇങ്ങനെ കൈവച്ചിട്ടുണ്ടോ? ഈ കൈക്കാത്തോട്ടുള്ളൂ. ഭഗവാന്റെ സൈഡിൽ പോയി ദാനം കൊടുക്കുന്നവന്റെ മന്ത്രം ചെല്ലും, ദാരിദ്ര്യം കൊണ്ടാണ്. അപ്പുറത്തുനിന്ന് ദാനം വാങ്ങിക്കുന്നവന്റെ മന്ത്രം ചെല്ലും, വാങ്ങിച്ചുകൊണ്ടു. ഇപ്പൊ കുറെ ആയപ്പോ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചു, കാരണം വെച്ചാൽ ഈ വരവ് കുറവാണ്, കയ്യിൽ കക്കുന്നുണ്ടാകും തീരുമാനിച്ചു. അതിന് പ്രശ്നമൊക്കെ വെച്ചു. പ്രശ്നം വെക്കാനായിട്ട് ജ്യോതിഷിയെ കൊണ്ടുവന്ന് കഴിയുമ്പോ ജ്യോതിഷി പല വഴിക്ക് ആലോചിച്ചത്
ജ്യോതിഷക്കാരൻ സംശയിച്ചു.
അതെ, ഇതിൽ സംശയിച്ച് പതുക്കെ ചെറിയ സൂത്രമൊക്കെ ഇണക്കി ഇതെങ്ങനെയെങ്കിലും ന്യൂസ് പിടിക്കാന്ന് വിചാരിച്ച് പതുക്കെ ശ്രമമൊക്കെ നടത്തി. അപ്പൊ കാര്യമായ ന്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം, ശാന്തിക്കാരൻ കയറി പോകാൻ നേരത്ത് പറഞ്ഞു, ശ്ലോകമായി ചൊല്ലിയിട്ട് പറഞ്ഞു, സംസ്കൃതം രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിധിയാം വണ്ണം ചെയ്യേണ്ടവൻ ചെയ്യേണ്ട പോലെ ചെയ്താൽ അതിനെ അറിയാൻ മേലാത്തവും വല്ലതും പറഞ്ഞാൽ തത്തവനായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു കയറി പോയി. ഇത്രയാണ് സംസ്കൃതത്തിൽ പുള്ളി ചൊല്ലിയത്. ഇയാളും ഈ കർമ്മം ചെയ്ത് ശീലിച്ചിട്ടുള്ളവനാണ്. ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷായിട്ട് പ്രത്യേകം പഠിക്കുക, നമ്പലത്തിന്റെ അകം കാണാത്തവനാണ് ദേവപ്രശ്നത്തിന് വന്നിരിക്കുക. മനസ്സിലായോന്നറിയില്ല. ദേവപ്രശ്നം പറയണമെന്നുണ്ടെങ്കിൽ തന്ത്രം അറിയണം, ആഗമം അറിയണം, എല്ലാം അറിയണം. അതറിയാതെ എങ്ങനെയാ പ്രശ്ന ജ്യോതിഷം നടത്തുന്നത്? ദേവപ്രശ്നം എങ്ങനെ പറയുക? ഇന്നത് വേണമെന്നില്ല. അതുകൊണ്ട് പല സൂത്രപ്പണിയിലും പറയുന്നത് മറ്റേകൾക്ക് അതല്ല, അതറിയാം, വിധി അറിയാവുന്നവനാണ്. അതുകൊണ്ട് ഇളാ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെ വെച്ച് മനനം ചെയ്ത് നോക്കി. ഏതായാലും മനനം ചെയ്തതിന്റെ കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, അയാൾ നോക്കിയപ്പം മോഷണമില്ല. ഇങ്ങനെ പറയും പണ്ട്, കാരണം വെച്ചാല് ദാനമാണ് കൊടുത്തിരിക്കുന്നത്, ഭഗവാൻ ദാനം കൊടുത്തതാണ്. അപ്പൊ സ്വത്വം നിവർത്തി വരുത്തിയിട്ടുണ്ട്, സ്വത്വം നിവർത്തിക്ക് മന്ത്രമുണ്ട്. അപ്പൊ ആ സ്വത്വം നിവർത്തിച്ചിട്ട് വേണം കൊടുക്കാൻ, സ്വത്വം നിവർത്തിക്കാതെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ അവിടെ ഇതാണ്. അപ്പം ആ രീതിയില് ദാ അങ്ങനെ ആണ് അതിന്റെ നിഷ്പത്തി. അപ്പൊ ഇന്ദ്രിയങ്ങൾ ബുദ്ധിയിൽ ലീനമാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടേതല്ല ഒന്നും എന്നറിഞ്ഞ് സമർപ്പിക്കുകയാണ് ബുദ്ധിക്ക്. ബുദ്ധി അല്ലെങ്കിൽ ഹൃദയം ആത്മാവിൽ ലീനമാവുകയാണ്. അപ്പൊ സത്യത്തിന്റെ സതീയവിധി സത്യം എന്ന വ്യാഖ്യാനത്തിൽ നമ്മൾ ഇത് കാണുന്നത്. അസത്യം യ എന്നാലും സത്യം. അപ്പൊ ഇടയിൽ തീ അനൃതം. അപ്പൊ സയ ഇവ ആദി അന്ത സത്യം. ന തീയെ സമാപ്തമാക്കുന്നു, ആ നാ എന്ന പ്രയോഗം തീയെ സമാപ്തമാക്കുന്നു. ഇങ്ങനെ അക്ഷര വ്യാഖ്യാനം എടുക്കണം. അപ്പൊ ആത്മാവിന്റെ സ്വരൂപം മാറും. ആദാവന്തേജയന്നാസ്തി വർത്തമാനേവി തത്തഥ ആദാവന്തേജയത്തിഷ്ഠേ തത് സത്യമിതി കൃത്യതേ എന്നാണ് മൃത്തികേത്യേവ സത്യം. ആദാ വന്ദേ ജയൻ നാസ്തി, ആദിയും അന്തവുമില്ല, നാസ്തിയാണില്ല. അങ്ങനെയാണെങ്കിൽ മധ്യത്തിലും ഇപ്പം വർത്തമാനേവി തത്തഥ, ആദി അന്തവും ഇല്ലാത്ത ഒന്ന് വർത്തമാനത്തിലുണ്ടെങ്കിൽ തന്നെ ഇല്ലാത്തതാണ്. പപ്പൻ മാഷ് എന്നത് 1960 ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ 50 ജനിച്ചതെങ്കിൽ 50 മുതൽ ഇന്ന് വരെ കാണുന്ന പപ്പൻ മാഷ് 50 മുമ്പില്ല. 50 മുമ്പില്ലാത്ത പപ്പൻ, 2050 ശേഷം ഇല്ലാതാകുന്ന പപ്പൻ 50 2050 ഇടയിൽ ഇല്ല. സിമ്പിൾ ലോജിക്കൽ, സിമ്പിൾ ലോജിക്കൽ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവും ആദിയിലും അന്ത്യത്തിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ മധ്യകാലത്തും ഇല്ല. മണ്ണ് കുടമായി കുടം കാണുന്നു, കുടമുണ്ടാകുന്നതിന് മുമ്പ് മണ്ണ്, കുടം പൊട്ടിക്കഴിഞ്ഞ് മണ്ണാണെങ്കിൽ കുടവും മണ്ണല്ലാതെ. അതിന് പ്രതിഭാസം, അതിന് പേര് പ്രതിഭാസം. കാണുന്നു എന്നുള്ളത് കൊണ്ട് ഉള്ളതല്ല. പാതിയില്ല, അന്ത്യത്തിലില്ല, ഇടയ്ക്കുണ്ടാവില്ല. ഈ ഉപനിഷദനുസാരം നമശിവായുടെ നൈരുക്ത പ്രക്രിയ വെച്ച് നോക്കിയാൽ കനകനന്ദി, ഗിരികനന്ദി, സോമനന്ദി മൂന്നെണ്ണം എടുക്കണം. കനകനന്ദി ദീപ്യമാന പ്രകാശമാന കനക, കാമയമാന കനക, ഗച്ഛൻ കനക. അപ്പൊ കനകനന്ദിയിൽ വിൽപ്പത്യർത്ഥം ജ്ഞാനം അല്ലെങ്കിൽ പ്രകാശശക്തി. അപ്പോ നന്ദി എന്ന് പറഞ്ഞാൽ കനകനന്ദി പ്രകാശം. ഗിരികനന്ദി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. പ്രകാശമാന കനക, കാമയമാന കനക, ഗച്ഛൻ കനക. മൂന്നും എടുക്കാം ഒരേ കനകനന്ദിയിൽ തന്നെ. അപ്പൊ ജ്ഞാനം പ്രകാശശക്തി, ഗതീയശക്തി ക്രിയാശക്തി, ഇച്ഛാശക്തി കാമശക്തി, മൂന്ന് ശക്തി. അപ്പോ സത്യയുഗിയായ തലത്തിലേക്ക് ചുണ്ടുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നന്ദികേശ്വര പ്രയോഗം. അതിന് പ്രക്രിയയിൽ പഠിക്കണം. കലി ശയാനോ ഭവതി. എന്താ കലി? നേരത്തെ പറഞ്ഞൊന്നല്ല കലികാലം. കലി ശയാനോ ഭവതി സംജിഹാനസ്തു ദാപര ഉത്തിഷ്ടം ത്രേതാഭവതി കൃതം ഭവതി വൈ ചരൈവേത്തി ചരൈവേത്തി. ഇങ്ങനെയാണ് അതിന്റെ ശ്ലോകം കിടക്കുന്നത്. അതായത് പുരുഷഹീന പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നത് കലിയുഗത്തിൽ. കൂടുതൽ ആളുകൾ ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട് സമഷ്ടിയിൽ ഇത് കലിയുഗം. പുരുഷഹീനനായി പുരുഷാർത്ഥഹീനനായി ഒരുവൻ തമസിൽ അണ്ട് കിടന്നാൽ അവൻ കലിയുഗത്തിലാണ്. അപ്പൊ യുഗം പഠിക്കേണ്ടത് ഒരു കാലഘട്ടത്തെ ആയിട്ടല്ല, ആ മാനസികാവസ്ഥയായിട്ടാണ്. അത്തരം ആളുകൾ സമഷ്ടിയിൽ കൂടുതലാണെങ്കിൽ ആ യുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കലിയുഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു യുഗത്തിലേക്ക് പോകാം, പ്രവേശിക്കാം. യുഗ ചിന്തനം മനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയ യാതൊരുവൻ പുരുഷഹീനനായി ശയാനോഭവതി കലി ശയാനോഭവതി. അല്ലാതെ കലിയുഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടമൊന്നുമല്ല. ഇത് കലിയുഗത്തിലെ ഇത്ര ആണ്ട് തീയതി അങ്ങനൊന്നുമല്ല ഭാരതീയ സംഹിത. അപ്പൊ അങ്ങനെയുണ്ടെന്ന് തോന്നുന്നു അതില്. അതൊക്കെ വെച്ചിട്ട് അവസാനം നിങ്ങളെ ഭ്രമിപ്പിക്കുമ്പോ ഈ കലിയുഗ വർണ്ണനയില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ യുഗത്തിലെങ്കിൽ അതും കൂടെ കൂടി സമ്മതിക്കേണ്ടി വരും. അപ്പൊ പുരുഷഹീനനായി പുരുഷാർത്ഥഹീനനായി ഉറങ്ങുന്നവൻ കലിയുഗത്തിൽ, എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുന്നവൻ സംഹിജാനതയുള്ളവൻ ദ്വാപരത്തിൽ. അതിൽ നിന്ന് എഴുന്നേറ്റാൽ ദ്വാപരമായി സംഹിജാനസ്തു ദ്വാപര ഉത്തിഷ്ഠൻ ഊർത്വതിഷ്ഠൻ മുകളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ത്രേതായുഗത്തിൽ സംസാരത്തിൽ നിന്ന് വൈരാഗ്യം വരാൻ തുടങ്ങി. യാതൊരുവൻ ഈ സംസാരത്തിന്റെ മായാമഗ്നതയിൽ മുങ്ങിക്കുളിച്ച് പുരുഷാർത്ഥഹീനനായി ദൃശ്യമാണ് സത്യം എന്ന് തീരുമാനിച്ച് താൻ ഒരു കഴിവുമില്ലാത്തവനാണ്. പണ്ടത്തെക്കാൾ ഇന്ന് കൂടുതൽ അത്ര. അതുകൊണ്ട് നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞൊരു 10 അണ്ണയുടെ വിദ്യാഭ്യാസം കിട്ടിയാൽ പാസ്പോർട്ടും വിസയൊക്കെ അന്വേഷിക്കുന്നു. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പോകാത്തവനും പോയവനും ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ജീവിക്കാൻ ഒരു നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ പോകുന്നവൻ ഏതായാലും പോകുന്നത്. പോകാത്തവനും ചിന്തിക്കുന്നതാണ് അത് തന്നെ. ശരിയല്ലേ? പോയിട്ട് വളരെ മെച്ചമൊന്നും ഭൗതികമായി വളരെ മെച്ചമൊന്നും ഇല്ല, ഭൗതികമായും ഇല്ല. അവിടുന്ന് അയക്കുന്ന കാശൊക്കെ ഭാര്യയുടെ ആങ്ങളമാരും അച്ഛനും ഒക്കെ എടുത്ത് ചെത്ത് ശൈലി ജീവിച്ച് ഇവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭാര്യ വല്ല ഓട്ടോ ഡ്രൈവറുടെ കൂടെയും പോയി, ഒരുമാതിരി ഒരു ജീവിതവും ഇല്ലാത്ത. അപ്പൊ ഈ ഒന്നിനും പറ്റാത്ത പുരുഷാർത്ഥഹീനനായി ദൃശ്യ പ്രപഞ്ചത്തിന്റെ പിന്നാലെ അതുണ്ടായാൽ ഇതുണ്ടായാൽ എല്ലാമായി എന്ന ധാരണയിൽ പോകുന്നവൻ കലിയുഗത്തിൽ. ദൃശ്യത്തിന്റെ മത്സരത്തിലാണ് ഈ വഴക്കൊക്കെ. അവിടെ മതിൽ കെട്ടി, നിങ്ങളെ കൊണ്ട് എന്ത് മനുഷ്യ കൊള്ളാം, ഉടനെ ബ്ലേഡിന് പണം എടുക്കാൻ പോയി മതിൽ കെട്ടാൻ, മതിൽ കെട്ടി ബ്ലേഡിൽ അടയ്ക്കാൻ പറ്റില്ല, ഭാര്യയും ഭർത്താവോട് തീർത്തു ജീവിതം. മറിച്ച് മതിൽ കെട്ടിയില്ലെങ്കിലും ഇതിനകത്ത് സ്വസ്ഥതയോടെ കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവൻ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ്. നമ്മൾ കഞ്ഞിയോ കുടിക്കുന്നില്ലേ, മതിലില്ലാത്തതുകൊണ്ട് ആർക്കും കയറി വരാവല്ലോടി, അതുകൊണ്ട് വല്ലവരുടെയും പോക്കറ്റിൽ നിന്ന് വല്ലതും വീണാൽ അത് നമുക്ക് എടുക്കാം എന്ന് പറയാനുള്ളൊരു ചമ്പൂറ്റം വേണം. ഉടനെ ലോൺ എടുക്കാൻ പോകേണ്ടി വരരുത്. അപ്പൊ അതുകൊണ്ട് ആ ഊർധ്വം തിഷ്ഠൻ,